മാതൃഭാഷ, അത് നമുക്കെല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ട് വാക്കൊന്ന് പറയണമെങ്കിൽ മാതൃഭാഷയിലാണെങ്കിൽ പലർക്കും ആത്മവിശ്വാസം കുറച്ച് കൂടും. ഇതിപ്പോൾ പറയാൻ കാരണം, അടുത്തിടെ കാൻബറയിലെ കുറച്ച് മലയാളികൾ ചേർന്ന് പുറത്തിറക്കിയ ദി റൂട്ട്സ് എന്ന ഷോർട്ട് ഫിലിം കാണുവാനിടയായി. മാതൃഭാഷയുടെ പ്രാധാന്യം ഒട്ടും ചോർന്നു പോകാതെ അവർ ഈ ചിത്രത്തിലൂടെ പങ്കുവയ്ക്കുന്നു. ദി റൂട്ട്സിന്റെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മലയാള പ്രക്ഷേപണമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും മാതൃഭാഷയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഹ്രസ്വ ചിത്രമാണ് ദി റൂട്ട്സ്. ക്യാൻബറയിലുള്ള കാൻടൗൺസ് ക്രിയേഷൻസ് ആണ് ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്.
അവൻ പറയുന്ന കേട്ടു, എല്ലാരും ഒത്തിരി മാറിപ്പോയി. ഞങ്ങൾ അനുഭവിക്കുന്ന
തന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് ചിത്രത്തിന്റെ കഥയ്ക്ക് പിന്നിലെന്ന് തിരക്കഥാകൃത്തായ ജോമോൻ ജോൺ പറയുന്നു.
2021 September 1 എനിക്കൊരു മെഡിക്കൽ എപ്പിസോഡ് ഉണ്ടായി. എനിക്കൊരു ന്യൂമോണിയ കൂടി ഞാനൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയ ഒരു ദിവസം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ICU കയറിയായിരുന്നു. അപ്പോ ICU പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു ഡെലിവറീസ് ആയി അതെ മാറി. എനിക്ക് എന്റെ ഓർമ്മയൊക്കെ കുറച്ച് നഷ്ടപ്പെട്ടു. അപ്പം എന്നെ നോക്കി മുഴുവൻ ഡോക്ടേഴ്സ് എല്ലാം എന്നെ ഇവിടുത്തുകാരാണ്. അപ്പോ എനിക്ക് അവരോടൊക്കെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് മലയാളത്തിലായിരുന്നു, എന്റെ നേറ്റീവ് ലാംഗ്വേജില്. അപ്പം എന്റെ ഭാര്യ ബിന്ദു അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ അവള് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ആകെ അങ്ങ് പേടിച്ചുപോയി. പിന്നെ പുള്ളിക്കാരിയാണ് ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്ത് കൊടുത്തത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഞാനൊരു 5 ദിവസത്തോളം ഞാൻ ഹോസ്പിറ്റലായിരുന്നു, ഓക്സിജനിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ അതിനിടയ്ക്ക് ബിന്ദു എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞു. അപ്പോഴാണ് ദൈവമേ പുള്ളിക്കാരി എന്റെ അടുത്തില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ഓർത്തുപോയി. എനിക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ എങ്ങനെ ഇവരോടൊന്ന് പറയാൻ എനിക്ക് എങ്ങനെ കഴിയുമായിരുന്നു എന്നൊക്കെ ഞാൻ ഓർത്തു. പിന്നെ ഇവിടെയുള്ള പുറത്തിറങ്ങിയപ്പോൾ കാർന്നവന്മാരുടെ ഒരു ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് ഗ്രാൻഡ് പേരൻസിന്റെ ഒരു ബുദ്ധിമുട്ട്, കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥകള്, മലയാളത്തിന്റെ ഒരു പ്രാധാന്യം തീരെ കുറഞ്ഞു പോകുന്നൊക്കെ ആയിട്ടുള്ള ഒരു ഓരോ പരാതികൾ എല്ലാ കുടുംബത്തും ഉള്ളതാണ്. എന്റെ കുടുംബത്തും അങ്ങനെ ഒരു പരാതികളൊക്കെ ഉള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഓർത്തപ്പോ ഞാൻ ഒത്തിരി പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റ് ആണല്ലോ നമ്മുടെ ഈ നേറ്റീവ് ലാംഗ്വേജ് പഠിക്കുന്നതും അല്ലെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ ഓർത്തപ്പോ, അപ്പൊ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഫിലിപ്പ് എന്ന് പറയും, ഫിലിപ്പ് കാക്കനാട്ട്. പുള്ളി ഒരു വീഡിയോഗ്രാഫറാണ്, പുള്ളി ഒരു ഡയറക്ടറാണ്. നമ്മുടെ നാട്ടിലെ കേരളത്തിലൊക്കെ പുള്ളി സിനിമാ മേഖലയിലേക്ക് ഒത്തിരി പ്രത്യുള്ള ആളാണ്. അപ്പോൾ ഫിലിപ്പിനോട് ഞാൻ കഥ പറയുകയും ഫിലിപ്പ് പറഞ്ഞു നമുക്കതൊരു ഒത്തിരി പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റാണ്, നമുക്കതൊരു ഷോർട്ട് ഫിലിമിനുള്ള ഒരു തീമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളൊരു ഞങ്ങളുടെ ചെറിയ ടീം, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കൂട്ടുകാരൻ ഫിലിപ്പും പിന്നെ ഞങ്ങളുടെ അടുത്ത നെറ്റ്വർക്കിലുള്ള കുറെ ആൾക്കാരൊക്കെ കൂടിയിരുന്ന് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ഞങ്ങൾ അങ്ങനെ ഒരു ഒരു അന്നൊരു ഷൂട്ടിങ്ങിനൊക്കെ ഒരു ഡേറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ ഞങ്ങളീ പിന്നെ എല്ലാവരും ഫുൾ ടൈം ജോലി ചെയ്യുന്നവരാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ സമയം കണ്ടെത്തി ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയത്.
ഓരോരുത്തരെയും സ്വന്തം സ്വത്വം തിരിച്ചറിയിക്കാനുള്ള എളിയ ശ്രമമാണിതെന്നും ജോമോൻ ചൂണ്ടിക്കാട്ടുന്നു.
നമ്മള് മറ്റു രാജ്യങ്ങളെ ഇങ്ങനെ പറിച്ചു നടുമ്പോൾ നമ്മുടെ ലാംഗ്വേജും നമ്മുടെ കൾച്ചറും ഒക്കെ നിന്നു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പം അതിവിടെ ഒത്തിരി കണ്ടുവരുന്നുണ്ട്. ഞങ്ങൾ ചുറ്റും നോക്കുമ്പോൾ പല ഫാമിലികളിലും കുട്ടികൾക്ക് കുഞ്ഞുകുട്ടികൾക്ക് ഗ്രാൻഡ് പേരൻസും സംസാരിക്കാൻ പറ്റുന്നില്ല, സ്വന്തം പേരൻസിനോട് ഇംഗ്ലീഷ് മാത്രമേ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. അവിടെ ആ മാതൃഭാഷ മലയാളം അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, ഏത് രാജ്യത്ത് നിന്ന് വന്നവരായിക്കോട്ടെ, അപ്പം അങ്ങനെ ആ ഒരു നേറ്റീവ് ലാംഗ്വേജ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതായിട്ട് അത് പൊതുവെയുള്ള ഒരു 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 സംഗതിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവവും എനിക്ക് ഇപ്പം ഞാൻ എൻ്റെ മാതൃഭാഷ അറിയാവുന്ന എൻ്റെ ഭാര്യ എൻ്റെ അടുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്ത് പറ്റുമായിരുന്നു, അങ്ങനെ ഒത്തിരി ചിന്തകളൊക്കെ എനിക്ക് വന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഒത്തിരിയും പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റ് ആണെന്ന് എനിക്ക് ഒത്തിരി പറഞ്ഞവരൊക്കെയും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഒത്തിരി പേര് എന്നെ വിളിച്ചു, പല ഭാഗത്തു നിന്ന് വിളിച്ചു പറഞ്ഞു, എന്നെ അറിയത്തില്ലാത്തവർ എന്നെ വിളിച്ചു, ഒത്തിരി വോയിസ് മെസ്സേജ് കിട്ടി, അവരൊക്കെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ കഥ ഞങ്ങളുടെയും കഥയാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് സമൂഹം വളരെ കാര്യത്തോടെ ഏറ്റെടുത്തു എന്നുള്ള ഒരു വലിയൊരു യാഥാർത്ഥ്യം എനിക്ക് ബോധ്യപ്പെട്ടു.
ഒട്ടേറെ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ദി റൂട്ട്സ് പൂർത്തിയാക്കിയതെന്ന് സംവിധായകൻ ഫിലിപ്പ് കാക്കനാട് ചൂണ്ടിക്കാട്ടി.
ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പ്രോസസ് ആയിരുന്നു. കാര്യം എല്ലാവർക്കും ജോലിയും തിരക്കും എല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് ഫുൾ ഒരു ത്രൂ ഔട്ട് ആയിട്ട് നമുക്ക് രണ്ടോ മൂന്നോ ദിവസം മെനക്കെട്ട് ചെയ്യാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഓരോ മിക്കവാറും എന്ന് പറഞ്ഞ പോലെ ഈവനിങ് സമയത്തും പിന്നെ അതല്ലെങ്കിൽ വീക്കെൻഡിലൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. കൂടുതൽ ഇതിനകത്ത് ഇൻഡോർ ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി എളുപ്പമുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. ഈവനിങ് സമയത്തൊക്കെ ഈവനിങ്ങിൽ നൈറ്റ് ഒക്കെ ചെയ്താൽ എളുപ്പമുണ്ടായിരുന്നതാണ് ഇൻഡോർ ആയതുകൊണ്ട്. പിന്നെ കുറച്ച് പോർഷൻസ് ഞങ്ങൾ ഔട്ട്ഡോറിലുള്ളത് ഈ പറഞ്ഞ പോലെ സാറ്റർഡേ സൺഡേ അങ്ങനെയുള്ള വീക്കെൻഡിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ എന്ന് കണ്ടവരെല്ലാം നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. യൂട്യൂബിലാണെങ്കിലും കണ്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങളും ഒക്കെ പറയുന്നുണ്ട്. കാരണം നമ്മളൊരു ചുരുങ്ങിയ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ചെയ്തത്. കാരണം ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു രീതിയിലല്ല നമ്മളിത് ചെയ്തത്. കാരണം എല്ലാം ഈ അഭിനയിക്കുന്നവരായാലും പുതിയ ആൾക്കാര് പിന്നെ ബാക്കി എല്ലാം എല്ലാ മേഖലയിലും പുതിയ പുതിയ ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നതേ. അപ്പൊ ചെയ്യാനും അസിസ്റ്റന്റ്, ഇപ്പം നോർമലി നമ്മൾ ഒരു ഫിലിം ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴോ നമുക്ക് ഡയറക്ടറുടെ സൈഡിൽ നിന്നും ഒരു അസിസ്റ്റന്റോ മിനിമം ഒരു അസിസ്റ്റന്റ് എങ്കിലും ഉണ്ടാവും. അതേപോലെ ക്യാമറമാന്റെ ഇതിപ്പോ രണ്ടും ഞാൻ തന്നെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു അസിസ്റ്റൻസ് വെക്കാനുള്ള ഒരു ഓപ്ഷനും ഒന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാം നമ്മൾ തന്നെ വേണം ചെയ്യാനായിട്ടേ. പിന്നെ ഈ പറഞ്ഞ പോലെ ആർട്ടിന് ആളില്ല, ആർട്ടിന്റെ കാര്യങ്ങൾ അതെല്ലാം ഈ ജോമോനും ഞാനും പിന്നെ ഞങ്ങൾ ഒന്നിട്ട് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ, അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് തന്നെയാണ് ഇതെല്ലാം കൂടെ നമ്മൾ ചെയ്യുന്നത്.
ദി റൂട്ട്സ് മുന്നോട്ട് വെക്കുന്ന പ്രമേയം വെല്ലുവിളികളെയെല്ലാം അതിജീവിക്കാൻ പ്രേരിപ്പിച്ചെന്നും ഫിലിപ്പ് കൂട്ടിച്ചേർത്തു.
ഇതിന്റെ മെയിൻ ഒരു കണ്ടന്റ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. കാരണം നമ്മളൊരു ചെറിയ ബഡ്ജറ്റിൽ ചെറിയ രീതിയിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് അങ്ങനെ ഒരു ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ലീഗലിലാണെങ്കിൽ ഇപ്പം നമുക്കൊരു സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യണമെങ്കിലൊക്കെ, പുറത്ത് പോയി ഷൂട്ട് ചെയ്യണമെങ്കിലൊക്കെ അങ്ങനെ നമുക്ക് ഒത്തിരി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഒത്തിരി ഒരു വൈഡായിട്ടുള്ളൊരു ഫ്രെയിമിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ കൂടുതലും കണ്ടന്റിന് കൊടുത്തുകൊണ്ട് ആ ഒരു ആശയം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കിയേക്കുന്നത്. കാരണം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അധികം ഇത് ചെയ്യുന്നില്ല. കാരണം എല്ലാം പുതിയ ആൾക്കാരും മാക്സിമം നമ്മൾ എഫർട്ട് എടുത്ത് ചെയ്തു എന്നുള്ളതല്ലാണ്ട് കൂടുതലും നമ്മൾ കണ്ടന്റിന് തന്നെയാണ് ഫ്രെയിം. അവിടെ ഫ്രെയിമുകൾ നമുക്ക് കിട്ടുന്നപ്പോൾ നമുക്ക് നല്ല ഫ്രെയിമുകൾ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, പക്ഷേ ചിലപ്പോൾ നമുക്ക് അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല.
പ്രിയതരമാണ് എൻ്റെ മാതൃഭാഷ, കൈവിടാതെന്നും കൂടെയുണ്ടാകണം മാതൃഭാഷ തൻ മാധുര്യമെന്നും. താങ്ക് യു.
പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയൻ ജീവിതത്തിൽ നമ്മൾ മറന്നുപോകുന്ന, കുട്ടികളിൽ നിന്നൊക്കെ നമ്മളിൽ പലരും അകറ്റി നിർത്തുന്ന നമ്മുടെ മാതൃഭാഷയെ, മലയാളത്തെ മുറുകെ പിടിക്കാൻ പലരെയും ഈ ഹ്രസ്വചിത്രം സഹായിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.